Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ ആവർത്തിക്കപ്പെടാൻ പോകുന്ന നിസ്തുല ബലിയുടെ അന്യമായൊരു പ്രാക്രൂപം പുറപ്പാടിൽ കാണുന്നുണ്ട്. ഇസ്രായേലിലെ ബലികളെയും അതുമായി ബന്ധപ്പെട്ട ബലിപീഠം, കൂടാരം, കൂടാരാങ്കണം, പുരോഹിതർ, പുരോഹിത വസ്ത്രം എന്നിവയെ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇസ്രായേലിൻ്റെ ജീവിതാനുഭവങ്ങളുടെ തനിയാവർത്തനമായി പുതിയ നിയമ സംഭവങ്ങളെയും അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെയും വീക്ഷിക്കാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നീ രക്ഷാകര രഹസ്യങ്ങളെ പുതിയ നിയമത്തിലെ പുറപ്പാടെന്ന് ബൈബിൾ നിരൂപകന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന നവമായ സത്യങ്ങളുടെ നാന്ദിയായി പൗരോഹിത്യ പാരമ്പര്യത്തിലെ സംഭവങ്ങളെ ഇനിയും നമുക്ക് പഠിക്കാം.
ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദസ്വരൂപമേ വിശ്വവിജ്ഞാനമേ പൃഥ്വിയെ സൃഷ്ടിച്ചു പാലിച്ചു പോരുന്ന ത്രിത്വൈക ദൈവമേ തവ ഗീതി പാടാം. ഞങ്ങൾ തവ ഗീതി പാടാം.
ഇസ്രായേലിലെ പൗരോഹിത്യ ക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഭാഗത്ത് പൂജാവസ്ത്രങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തിലുള്ള ചിട്ടകളെക്കുറിച്ചും വിവരിക്കുന്നത് നമുക്കിനി ശ്രദ്ധിക്കാം.
അഹറോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകുമുണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം. ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹറോനെയും അവന്റെ പുത്രന്മാരെയും അണിയിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ചു നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണം.
ദൈവം മോശയ്ക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കണക്കെ ഈ ചിട്ടകളിൽ അഹ്റോനും പുത്രന്മാരും ഇസ്രായേലിലെ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെടുന്ന ഭാഗമാണ് തുടർന്ന് നാം കേൾക്കുന്നത്.
എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ ചെയ്യേണ്ടതിതാണ്. ഒരു കാളക്കുട്ടിയെയും ഈനമറ്റ രണ്ട് മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്തയപ്പം, എണ്ണ ചേർത്ത മയം വരുത്തിയ പുളിപ്പില്ലാത്തയപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്തയപ്പം ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയവയാവണം. അവയൊരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൊണ്ടുവരിക, കൊണ്ടുവരിക.
സകല നന്മസ്വരൂപ ജഗദീശ്വര ഏകിടം കാണിക്കകൾ തവ തിരുസന്നിധി. സകല നന്മസ്വരൂപ ജഗദീശ്വര ഏകിടം കാണിക്കകൾ തവ തിരുസന്നിധി. ധൂപദീപങ്ങൾ പൂക്കളും ധാന്യഫലം നന്ദിയായി പ്രമോദര.
ഇനി നമുക്ക് ബലിയർപ്പണത്തിന്റെ വിവരണങ്ങൾ ശ്രദ്ധിക്കാം. അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിനു മുൻപിൽ കൊണ്ടുവരണം. അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ വച്ചു നിങ്ങളതിനെ കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറേയെടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ തളിക്കണം. കുടൽ പൊതിഞ്ഞ മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയിന്മേലുള്ള മേധസ്സുമെടുത്ത് ബലിപീഠത്തിന്മേൽ വച്ചു ദഹിപ്പിക്കട്ടെ. എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിനു വെളിയിൽ വച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്, ഇത് പാപപരിഹാര ബലിയാണ്.
നിങ്ങൾക്കു മുൻപേ അയക്കുമെന്തൂതനെ നയിക്കുവാൻ നിങ്ങളെ നന്മദൻ പാതയിൽ. എന്നെ ശ്രവിച്ചു ചരിക്കുകിൽ ലഞ്ജനം എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ.
അനന്തരം അടുത്ത മുട്ടാടിനെ കൊണ്ടുവരണം. അഹറോനും പുത്രന്മാരും അതിൻ്റെ മേൽ കൈകൾ വയ്ക്കണം. കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയിൽ നിന്നൊരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയൊരപ്പവും നേർത്തൊരപ്പവും എടുക്കണം. ഇവയെല്ലാം അഹറോനും പുത്രന്മാരുടെയും കരങ്ങളിൽ വച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിരാജനം ചെയ്യണം, ഉഴിയണം. അനന്തരം അതവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ദഹനബലിയോടൊന്നിച്ചു ബലിപീഠത്തിൽ വച്ച് അഗ്നിക്കിരയാക്കണം, ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ബലിയാണ്, കർത്താവിനു പ്രസാദകരമായ സുഗന്ധ ബലിയാണ്.
ശുശ്രൂഷകരാ പുരോഹിത ശ്രേഷ്ഠന്മാർ, അഹറോനിൽ സോദരങ്ങൾ കൂട്ടായ സേവകന്മാർ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമപ്പോൾ ദൈവസമക്ഷം മനുജർക്ക് മധ്യസ്ഥരാ.
ബലിവസ്തുക്കളിൽ എപ്പോഴും പുരോഹിതന്മാർക്ക് ഓഹരിയുള്ളതായിട്ട് ഇസ്രായേലിൻ്റെ പൗരോഹിത്യ പാരമ്പര്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഹറോന്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിൻ്റെ നെഞ്ചെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഉഴിഞ്ഞെടുക്കുക, ഇത് നിന്റെ ഓഹരിയായിരിക്കും. അഭിഷേകത്തിനായി അവരർപ്പിക്കുന്ന മുട്ടാടിൽ നിന്നുഴിഞ്ഞെടുത്ത നെഞ്ചും കുറകും വിശുദ്ധീകരിച്ച് അഹറോനും പുത്രന്മാർക്കുമായി മാറ്റിവയ്ക്കണം. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹറോനും പുത്രന്മാർക്കും നിയമപ്രകാരമെന്നും ലഭിക്കേണ്ട അവകാശമാണിത്. ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് ഉഴിഞ്ഞെടുത്തു കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും അഹറോന്റെ വിശുദ്ധ വസ്ത്രങ്ങളും അവനുശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കട്ടെ. അവർ പുരോഹിതരായ അഭിഷേകം ചെയ്യുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചുകൊണ്ടായിരിക്കണം. അവൻ്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്നവൻ്റെ പുത്രൻ വിശുദ്ധസ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ
ഏഴു ദിവസവും അവധരിക്കണം. അഭിഷേകത്തിൽ അർപ്പിക്കുന്ന മുട്ടാടിന്റെ മാംസമെടുത്ത് വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് വേവിക്കണം. മുട്ടാടിന്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹറോനും പുത്രന്മാരും സമാഗമകൂടാരത്തിന്റെ വാതിക്കൽ വച്ച് ഭക്ഷിക്കട്ടെ. തങ്ങളുടെ അഭിഷേകത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ. അവ വിശുദ്ധമാകയാൽ അന്യർ ഭക്ഷിക്കരുത്. അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അവ അഗ്നിക്കിരയാക്കണം, ദഹിപ്പിക്കണം. അത് വിശുദ്ധമാകയാൽ അന്യർ ഭക്ഷിക്കരുത്. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹറോനും പുത്രന്മാരോടുമെന്നും ഇസ്രായേൽ അനുവർത്തിക്കട്ടെ, അനുവർത്തിക്കട്ടെ.
കേഴുന്നു ദൈവജനം രക്ഷയ്ക്കായി, കേൾക്കുന്നു രോദനം ഒരു ജനത്തിൻ പ്രരോദനം. രക്ഷകായെന്നു നീ വരും, രക്ഷകായെന്നു നീ വരും.
അങ്ങനെ ഇസ്രായേലിൻ്റെ വളരെ വിശദമായ ആരാധനക്രമ വിവരണങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ പുറപ്പാട് രചനയുടെ ദൈവശാസ്ത്രപരമായ ലക്ഷ്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഉത്സവങ്ങളിലൂടെയും ശ്രേഷ്ഠമായ ആരാധനക്രമ സംവിധാനങ്ങളിലൂടെയും അവയുടെ നാടകീയമായ വിവരണങ്ങളിലൂടെയും ഒപ്പമുള്ള വിവിധ അടയാളങ്ങളിലൂടെയും ഗ്രന്ഥകർത്താവ് പറയാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഹൃദയസ്പർശിയുമായ മറ്റെന്തോ ആണ് എന്ന് നാം മനസ്സിലാക്കണം. ചരിത്രത്തിൽ യഹൂദമതത്തിനും ക്രൈസ്തവീകതയ്ക്കും ഇസ്ലാം മതത്തിനു പോലും പിന്നീട് ആധാരമാകുന്ന ദൈവീക മഹത്വവും അധികാരവും തേജസ്സും ഉന്നതങ്ങളിൽ നിഗൂഢമായിരിക്കുന്ന ദൈവീക രഹസ്യങ്ങളും വളരെ ജീവിതബന്ധിയായിട്ട് ചുരുളഴിക്കാൻ പുറപ്പാടിൻ്റെ ഗ്രന്ഥകർത്താവ് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റുപറയാനും അവിടുന്നുമായി ഐക്യപ്പെട്ടിരിക്കുവാനും അവിടുത്തെ പ്രാപിക്കുവാനുമുള്ള മനുഷ്യൻ്റെ നിരന്തരമായ പരിശ്രമം പുറപ്പാടിൻ്റെ ഏടുകളിൽ നിന്ന് ഇനിയും നമുക്ക് മെനഞ്ഞെടുക്കാം.
ഇസ്രായേലിൻ ദൈവജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവ കുലമതിൻ പുറപ്പാട്.
പുറപ്പാടിന്റെ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്ത ആഴ്ചയിൽ.